പ്രവാസി റിസാല ജൂലൈ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ലേഖനം: ആത്മഹത്യ ചെയ്യുന്നവർ ആരെയാണ് പറ്റിക്കുന്നത്? എഴുതിയത് എൻ ബി സിദ്ദീഖ് ബുഖാരി. എന്താവും ആത്മഹത്യയുടെ പ്രേരകം? ഏതുതരം കമ്മിയാണ് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്? ദീർഘമായ ആലോചനകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണിത്. ഓൺലൈൻ പഠനത്തിനു പര്യാപ്തമായ സൗകര്യമില്ലാത്തത് കാരണം ദേവകി എന്ന കീഴാള വിദ്യാർത്ഥി ജീവനൊടുക്കിയ പശ്ചാത്തലത്തിലാണ് ഈ എഴുത്താരംഭിക്കുന്നത്. സിനിമാ താരം സുശാന്തിൻ്റെ ആത്മഹത്യാനന്തരമുള്ള വാർത്തകളും വിശകലനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എഴുത്ത് പുരോഗമിക്കുന്നത്. കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ ക്വാറന്റൈൻ വേളയിൽ രണ്ടാമതൊരു ആത്മഹത്യാ വാർത്തയായത് ഇതേ സാഹചര്യത്തിലാണ്. കോപ്പിയടി ആരോപിച്ച് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ കോളേജ് വിദ്യാർത്ഥിയും പ്രവാസത്തിലെ വ്യവസായി ജോയ് അറക്കലും ജീവിതം അവസാനിപ്പിച്ചത് ഇപ്പോഴും വാർത്തയിലുണ്ട്. ഇത്തരത്തിലുള്ള ചില ജീവിതങ്ങൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമ്മൾ അറിയാതെ പകച്ചു പോകുന്നു. പ്രജ്ഞയറ്റ് തൂങ്ങിയാടുന്ന ശരീരങ്ങൾ നമ്മെ സ്തബ്ധരാക്കുന്നു. അവർ അവശേഷിപ്പിക്കുകയോ അനാഥരാക്കുകയോ ചെയ്യുന്നവരെ ഓർക്കുമ്പോൾ നാം തളരുന്നു. ആത്മഹത്യ ചെയ്ത എഴുത്തുകാർ ആരൊക്കെയാണ് എന്ന ഒരു ചോദ്യം ഈയിടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കാണാനിടയായി. നൂറിലേറെ ഉത്തരങ്ങളാണ് കമൻറ്റ് ബോക്സിൽ വന്നത്. വിഖ്യാതരായ പല എഴുത്തുകാരും ആത്മഹത്യയിൽ അവസാനിച്ചവരാണെന്നത് കൂടുതൽ ചിന്തിപ്പിക്കുന്നു. ഓസ്കർ വൈൽഡ്, വിർജിന വൂൾഫ്, സിൽവിയ പ്ലാദ്, ഇടപ്പള്ളി രാഘവൻ പിള്ള, വിജയലക്ഷ്മി തുടങ്ങിയ ധാരാളം പേരുണ്ട് ഈ ഗണത്തിൽ. വിഷാദത്തിലൂടെയാണ് പലരും ആത്മഹത്യയിലെത്തിയത്. വിഷാദം തന്നെ ബാധിച്ച് മരിച്ച അനേകം വ്യക്തികളുമുണ്ട്. ഈ സെലിബ്രിറ്റികളൊക്കെയും ജീവിതത്തെ ഇത്ര നിസാരമാക്കിയും നിസ്സംഗതയോടെയും സമീപിക്കാൻ കാരണമെന്താകും? ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജനിച്ചു വളർന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത്. ജനിക്കുന്നതോടെ ആരംഭിച്ച് മരിക്കുന്നതോടെ അവസാനിക്കുന്ന ഒറ്റവരി കഥയല്ല ജീവിതം. മരിക്കുന്നതോടെ കഥ കഴിയുന്നില്ല. മനുഷ്യൻ ഒറ്റത്തടിയല്ല, സമൂഹബന്ധിതനാണ്. ഈ കാഴ്ചപ്പാടാണ് ജീവിതം സംബന്ധിച്ച അടിസ്ഥാന ദർശനം. ജീവിതം അർത്ഥപൂർണമാകുന്നതും മുന്നോട്ട് ഗമിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ കാഴ്ചപ്പാടാണ്. ഈ ആലോചനാപരതയെ റദ്ദു ചെയ്യുന്ന കൃത്യമാണ് ആത്മഹത്യ. തലച്ചോറിലെ സെറാട്ടോണിൻ്റെയും ഡോപാമൈൻ്റെയും ക്രമാതീതമായ ഒഴുക്ക് ആത്മഹത്യയിൽ പര്യവസാനിക്കുന്നുവെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. മാനസിക പരിശീലനം പോലുള്ള അനേകം കാര്യങ്ങൾ പ്രതിവിധിയായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾ അടക്കിയ പുസ്തകങ്ങളും വീഡിയോകളും ഇന്ന് ധാരാളം ലഭ്യമാണ്. ജീവിതാനുഭവങ്ങളിൽ നിരാശയുമായി കഴിയുന്നവരെ മരണമുഖത്തെത്തിക്കുന്നതിൽ ഇവ നല്ല പങ്കുവഹിക്കുന്നു. അതേസമയം ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തിരികെ വിളിക്കുന്ന ജീവിതം ധാരാളം സങ്കേതങ്ങളും നിലവിലുണ്ട്. കൗൺസിലിംഗ് സെൻ്ററുകൾ, ടെൻഷൻ ഫ്രീ ക്യാപ്സൂൾ ഉൾപ്പെടെ അനേകം വഴികൾ. പക്ഷേ ആത്മഹത്യയുടെ ഗ്രാഫ് ഇപ്പോഴും ഉയർന്നു തന്നെയാണോ? ജീവിത നിലവാരത്തിലെ അതൃപ്തിയും സംവിധാനങ്ങളുടെ അപര്യാപ്തതയും കാരണം മരണം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ പരിമിതമാണ്. സുഖലോലുപതകളിൽ കഴിയുന്നവരും ആത്മഹത്യാ വിചാരങ്ങളുമായി ജീവിക്കുന്നുണ്ട്. പുറമേ നിറഞ്ഞാടുന്ന തോരണങ്ങളല്ല, മനസ്സാണ് എവിടെയും പ്രധാനം. മനസ്സിനെ തൊടുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും നീറുന്ന മനസ്സിൽ കുളിരി കോരിയിടാൻ സാധിക്കും. ഇസ്ലാം ഇതര മതങ്ങളിൽ നിന്ന് വേർപെട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു തലമാണിത്. എത്തിയിസം, സ്വതന്ത്രവാദം തുടങ്ങിയ ഭൗതികാദർശധാരകൾ അപ്പപ്പോഴത്തേക്ക് മാത്രമുള്ള ആസ്വാദനത്തെ കേന്ദ്രീകരിക്കുന്നവയാണ്. മനസ്സിൻ്റെ ദുർബലവും തിന്മപ്രോക്തവുമായ ആഗ്രഹങ്ങളെ ശമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സ്ത്രീ എതിർലിംഗം മാത്രമാണെന്നാണ് അവയുടെ വാദം. ലൈംഗിക ദാഹത്തിനുള്ള ശമനി അവരിലെല്ലാം ഉണ്ടെന്ന് അവ സമർത്ഥിക്കുന്നു. പക്ഷേ സ്ത്രീ അമ്മയും സഹോദരിയും മകളും സഹപ്രവർത്തകയുമാണെന്ന ബോധമാണ് ഇസ്ലാം പറയുന്നത്. ഇണകളിലൂടെ മാത്രമുള്ള വിവാഹാനന്തര അനുഭൂതിയാണത് അനുവദിക്കുന്നത്. ഈ സമൂഹ നിർമ്മാണ ബോധ്യത്തെ വികൃതമാക്കുക വഴി ജീവിതത്തിലെ താളം തെറ്റിക്കുകയാണോ കേവല ഭൗതിക ദർശനങ്ങളും? ഇത്തരം ധാരകളാണ് ആത്മഹത്യയെ പരിഹാരമായി സ്വീകരിക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതും. നിങ്ങളുടെ മനസ്സിൻ്റെ താളം പിഴക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ കേൾക്കുന്നില്ലെങ്കിൽ വിശ്വാസ സംഹിത സമഗ്രമല്ലെന്നോ അതിലുള്ള നിങ്ങളുടെ വിശ്വാസം സമ്പൂർണമല്ലെന്നോ എന്ന് അനുമാനിക്കാം. മനസ്സിൽ ഭാരം പിടിച്ചു വെക്കുന്നതിന് പകരം എവിടെയെങ്കിലും അത് തുറന്നു വിടാനാണ് മനോവിജ്ഞാനീയം പറയുന്നത്. വിശ്വാസിക്ക് ഇതൊരു പുതിയ അറിവോ വഴിയോ അല്ല. മനോവിജ്ഞാനീയം തന്നെ വിശ്വാസിക്കൊരു പുത്തരിയല്ല. പ്രാർത്ഥനകളിലൂടെ മനസ്സ് ഉടമസ്ഥനിലേക്ക് തുറന്നുവിട്ടാണ് വിശ്വാസിയുടെ ഓരോ മാത്രയും കടന്നു പോകുന്നത്. മനസ്സ് പൊള്ളുന്ന അനേകം ചരിത്ര കഥകൾ കേട്ടാണ് ജീവിതം പിച്ചവെച്ച് തുടങ്ങുന്നത്. പുഞ്ചിരിയും ഹസ്തദാനവുമാണ് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ. പുഞ്ചിരിക്കുന്നത്രയും ഹൃദയഭാരം ഒഴിയുന്നെന്ന് പറയാറുണ്ട്. ഹസ്തദാനം വഴി സനാഥബോധം ഉണ്ടാക്കുന്നു അത്രേ. കൈപിടിക്കാൻ ഒരാളുണ്ടല്ലോ എന്നു തന്നെയല്ലേ വലിയ വിശ്വാസം. പരസഹായം, ജമാ അതായത് കൂട്ടം ചേരൽ തുടങ്ങിയ വിശ്വാസഭാഗമായി വളർന്നു വന്ന അനേകം സങ്കേതങ്ങളിലൂടെയും സാമൂഹീകരണത്തിലൂടെയും ശക്തിപ്പെടുന്ന മനുഷ്യനെയാണ് മതത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നത്. അഥവാ ഭാരമൊഴിഞ്ഞ സനാഥമായ ഹൃദയമാണ് വിശ്വാസിയുടേത്. വിശ്വാസികൾക്കിടയിൽ ആത്മഹത്യാ പ്രേരണ കുത്തനെ കുറവാണെന്ന പഠനങ്ങളുണ്ട്. നോക്കൂ, പല കാരണങ്ങളാൽ അസ്വസ്ഥപ്പെട്ട് തിളക്കുന്ന മനസ്സുമായി പാഞ്ഞു നടന്നവർ ഒടുവിൽ ഇസ്ലാമിൻ്റെ തീരെ തണഞ്ഞ് ഹൃദയം തണുത്ത കഥകൾ എത്രയോ ഉണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. വലിയ പണ്ഡിതരും ചിന്തകരും അക്കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് അസദ്, ഹക്കീം മുറാദ്, ഹംസ യൂസഫ്, നൂഹ് കെല്ലർ മുതൽ മുതലാളിയായ കമലാ സുരയ്യ വരെ മനസ്സിൻ്റെ തീയും പുകയും ശമിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഈ ലാവണ്യബോധം അന്യമാക്കപ്പെട്ട ചിത്രമാണ് ആത്മഹത്യാ ചിന്തയിൽ ഉരുകുന്ന ഉടലുകൾ. ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അത്രേ. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ആത്മഹത്യയിൽ മുന്നിൽ. സ്ത്രീകൾ മുന്നിലാവാൻ എന്താവാം കാരണങ്ങൾ? ഉത്തരവാദിത്തങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും ഭാരം അവരെ വേട്ടയാടുന്നുണ്ടോ? മാനസിക ദുർബലത ഒരു ഹേതുവാണോ? ഇത്തരം ആലോചനകൾ ചെന്നെത്തുന്നത് ജീവിത വ്യവഹാരങ്ങളിലെ സാമ്പത്തിക നിർമ്മാണ ബാധ്യതകൾ പുരുഷ സമൂഹത്തിൽ ബന്ധിപ്പിച്ചു വന്നതിനെ ശരിവെക്കുന്നതിലേക്കാണ്. ചെലവ് ബാധ്യതകൾ പുരുഷൻ നിർവഹിക്കുന്ന രീതിയാണ് നമ്മുടെ കുടുംബ സ്ട്രക്ചർ. പക്ഷേ കുടുംബ നിർമ്മാണത്തിൽ സ്ത്രീ സാന്നിധ്യവും ഭാഗധേയത്വവും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം സ്ത്രീകളുടെ ആലോചനാശേഷിയും നിർമ്മാണബോധവും ഏറ്റവും ഉയർന്ന തോതിൽ തന്നെ വിനിയോഗിക്കുന്നു. സ്ത്രീ വീട്ടുവ്യവഹാരങ്ങളിലും മക്കളിലും ഉത്തരവാദിത്തമുള്ളവളാണ്. അക്കാര്യങ്ങളിൽ അവർ ദൈവവിചാരകർഹനാകും എന്നാണ് ഹദീസ്. ഇതൊരു അധിക ചുമതലയല്ല, പകരം കുടുംബ വളർച്ചയിലെ ക്രിയാത്മകമായ സ്ത്രീ ഇടപെടലുകൾക്കുള്ള വാതിലാണ്. പ്രണയനൈരാശ്യം, മാനസിക ശാരീരിക പീഡനം തുടങ്ങിയ ആത്മഹത്യാ തോത് അധികരിപ്പിക്കുന്നു. സുശാന്തിൻ്റെ 2 ഫാൻസുകൾ കൂടി മനം നൊന്തു ആത്മഹത്യ ചെയ്തു അത്രേ. പ്രമുഖരുടെ മരണത്തോടെ ഇത്തരം വാർത്തകൾ സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു സങ്കീർണമായ സ്വാഭാവികതയാണ്. സ്വന്തം ജീവിതത്തെ ഇതര ജീവിതങ്ങളുമായി വൃതാ കൊളുത്തി വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന സങ്കീർണത, പ്രണയത്തെ ചൊല്ലി ഇങ്ങനെ പാഴാക്കുന്നത് എത്ര ജീവിതങ്ങളാണ്! എന്നാൽ പൂർണ്ണമായും ഒഴിച്ചു നിർത്താനാവുന്ന കാര്യങ്ങളാണിവ. പ്രണയം ജൈവികവും മൗലികവുമായ യാഥാർത്ഥ്യമെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ സ്നേഹബന്ധിതമാണ്. തിരുനബിയെ അനുചരർ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു ഗുരുശിഷ്യ ബന്ധമില്ലെന്ന് പറഞ്ഞത് ഒരു അവിശ്വാസിയായിരുന്നല്ലോ. നബി സ്നേഹം സർവ്വതിലുമുപരി ആകുമ്പോൾ മാത്രമാണല്ലോ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നത്. മാതൃ പിതൃ സ്നേഹം തൊട്ടു താഴെ തന്നെയുണ്ട്. ഈ സ്നേഹവലയത്തിൽ നിന്നെല്ലാം കുതറുമ്പോഴാണ് പലപ്പോഴും മരണം മണക്കുന്ന പ്രണയത്തിലകപ്പെടുന്നത്. മലയാള മുഖ്യധാര വായനകൾ ആത്മഹത്യയെ പൊതുവെ കാൽപ്പനികവൽക്കരിക്കുകയാണ്. ആത്മഹത്യയുടെ കർത്തൃത്വം സാമൂഹിക സാഹചര്യത്തിൽ ആരോപിക്കുകയും ആത്മാഹുതി ചെയ്യുന്നവരെ രക്ഷിച്ചെടുക്കുകയുമാണ് പതിവ്. ജീവിതത്തിൻ്റെ പോംവഴികൾ അടഞ്ഞെന്ന് വരുത്തുകയും ആത്മഹത്യയാണ് ഏക എമർജൻസി എക്സിറ്റ് എന്ന് ഫിഷൻ ചെയ്തുമാണ് പൊതുവായനകൾ പുരോഗമിക്കുന്നത്. ഈ വിചാരദാനം അപകടമാണ്, അപരാധമാണ്. കോവിഡ് ബാധയിൽ എന്ന പോലെ കോവിഡ് ഭയന്ന് ജീവിതം ഒടുക്കിയവരുമുണ്ട്. ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് അത്തരം വാർത്തകൾ വന്നിരുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ തുടർന്ന് പൗരത്വ നഷ്ടം ഭയന്ന് ജീവനൊടുക്കിയവരുമുണ്ടായിരുന്നു. ഭയം മരണകാരണമാവുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? ഭയത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസം എന്തു പറയുന്നുണ്ട്? കൃത്യമായ ആലോചനയിലൂടെ ഈ ഭയാന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാനാവും. പൂമുഖത്ത് വിദേശിയും വഴിയാത്രക്കാരനുമായി കഴിഞ്ഞു പോകേണ്ട വിശ്വാസി പരലോകത്തെയാണ് കാത്തിരിക്കുന്നത്. ഇതൊരു കാത്തിരിപ്പ് കേന്ദ്രം മാത്രമെന്ന് വിചാരിക്കുന്ന ഒരാളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കാട്ടി ആർക്കാണ് പേടിപ്പിക്കാൻ കഴിയുക? ഇസ്ലാം ആത്മഹത്യയെ മഹാ അപരാധമായി ഗണിക്കുന്നു. അപരഹത്യ പോലെ നീതീകരിക്കാൻ കഴിയാത്തതായാണ് സ്വയം ഹത്യയും. കാരണം മനുഷ്യൻ ഒന്നിൻ്റെയും പരമാധികാരിയായല്ല, സ്വന്തം ശരീരത്തിൻ്റെ പോലും താൽക്കാലിക അധികാരി മാത്രമാണ് മനുഷ്യൻ. പരമാധികാരം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. ആത്മഹത്യക്ക് നരകശിക്ഷയുണ്ടെന്ന ഒരു നബി വചനമുണ്ട്. ശരീരത്തിന് മരണം വിധിച്ച അതേ വിധേന നരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്.